ഭവഭയം, സി വി ബാലകൃഷ്ണൻ. ദൈവം പോകുന്ന പാത. എൻ്റെ പൂർവ്വകഥയൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഇപ്പോൾ സംഭവിച്ചതും മാത്രം പറയാം. കഠിന തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നേരിയൊരു പ്രതീക്ഷ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ നാലുപാടും കണ്ണോടിച്ചു, പക്ഷേ ആരും എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നില്ല. ശൂന്യമായ മനസ്സോടെ ഞാൻ നടന്നു തുടങ്ങി. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയാമായിരുന്നില്ല. വീട് എന്നോ എന്നെ തള്ളിപ്പറഞ്ഞിരുന്നു. സ്വദേശം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. സ്നേഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചവളാണ്. ഞാനയച്ച കത്തുകൾ അവൾ കൈക്കൊള്ളുക പോലും ചെയ്തില്ല. ഓരോ കത്തും എനിക്ക് തന്നെ തിരിച്ചു കിട്ടി. പ്രിയപ്പെട്ടവനെ എന്ന് വിളിച്ച് അവൾ എന്നെ ചുറ്റിവിരിയുകയും ചുംബിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇലഞ്ഞിയുടെയും പാലയുടെയും തണലുകളിലും നാഗങ്ങളിഴയുന്ന കാവിലും ആൽച്ചുവട്ടിലും അമ്പലപ്പറമ്പിലും അവൾ എന്നെയും കാത്തു നിൽക്കുമായിരുന്നു. ഞാൻ മുന്നിലെത്തുമ്പോൾ അവൾ കണ്ണുകൾ ഞാൻ മുന്നിലെത്തുമ്പോൾ അവളുടെ കണ്ണുകളിൽ സവിശേഷമായ ഒരു തിളക്കം പ്രകടമാകാറുണ്ടായിരുന്നു. നനുത്ത നാവിൻ തുമ്പുകൊണ്ട് അവളെൻ്റെ കാതുകളിൽ സ്പർശിക്കുമായിരുന്നു. മഞ്ഞു പെയ്യുന്ന രാവുകളിൽ മഞ്ഞു പെയ്യുന്ന രാവുകളിൽ മരങ്ങളാകെ തണുത്തു വരച്ചു നിൽക്കുകയെ അവളെൻ്റെ ഞരമ്പുകളിൽ അഗ്നി പടർത്തുമായിരുന്നു. മഞ്ഞു വീണ് നനഞ്ഞ മണ്ണിലും ഇലകളിലുമായി ആലസ്യത്തോടെ കിടക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൾ മധുരസ്വരത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. വാക്കുകൾ, വികാരങ്ങൾ. ഇതെൻ്റെ വിധി. ഇതാണ് ഒരു തിരസ്കൃതൻ്റെ ഹതാശയമായ അലച്ചിൽ. ജീവിതം, ജീവിതം എന്ന് ആർത്തി വിളിച്ചുകൊണ്ട് ആരൊക്കെയോ വ്യഗ്രതയോടെ കടന്നുപോയി. ഒരു മുഖവും പരിചിതമായൊന്നുമില്ല. പിന്നീട് ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതെന്ന് പിന്നീട് ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതെന്ന് തോന്നിക്കുന്നൊരു സ്ഥലത്തെത്തി. ദുരൂഹമായ ഏതൊരു കാരണത്താൽ ആളൊഴിഞ്ഞുപോയ ഒരു സ്ഥലമാണെന്ന് ഓരോ കോണും വിളിച്ചോതി. പാതയോരങ്ങളിലെ പഴയ കെട്ടിടങ്ങൾ മിക്കവയും തകർന്ന നിലയിലായിരുന്നു. കല്ലുകളും ഇഷ്ടികളും മേച്ചിലോടുകളും ചിതറിക്കിടന്നു. അങ്ങു ചുവന്ന മൺകൂനകൾ, ചിതലരിക്കുന്ന പലകകൾ, കരിപിടിച്ച കൽത്തൂണുകൾ. ഒറ്റ മനുഷ്യജീവിയും അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. കാറ്റു വീശിയപ്പോൾ പൊടിയും കരിയിലയും പറന്നു. ഇതേതു സ്ഥലമാണ്? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ അങ്ങുമിങ്ങും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. കൂടെ കൂടെ പൊടിപടലങ്ങൾ വന്ന് എന്നെ മൂടി. നിൽക്കണേ, പൊടുന്നതിന് ഒരു ആർത്തസ്വരം. എവിടെ നിന്നോ മുഴങ്ങി ഞാൻ നടുങ്ങി നിന്നു. പകുതി ഇടിഞ്ഞു വീണ രണ്ട് മൺചുവരുകൾക്കിടയിൽ നിന്നും മേലാസകലം പൊടിപുരണ്ട ഒരാൺകുട്ടി എൻ്റെ നേർക്കു വരുന്നതായി കാണാനായി. അവൻ്റെ മുടി പാടെ ചെമ്പിച്ചതായിരുന്നു. ചടച്ച ദേഹം, അയഞ്ഞൊരു നിക്കർ മാത്രമാണ് ധരിച്ചിരുന്നത്. നിങ്ങളാരാ? അവൻ എൻ്റെ അടുത്ത് നടക്കുന്നതിനിടയിൽ കിതച്ചുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ചോദ്യം എന്നെ അസ്വസ്ഥനാക്കി. ഞാനെന്താണ് പറയുക? എൻ്റെ ദുർവിധിയെക്കുറിച്ചോ? അവൻ തൊട്ടു മുന്നിലെത്തി. അവൻ്റെ ദൃഷ്ടി എൻ്റെ മുഖത്ത് തറഞ്ഞു നിന്നു. അവൻ എന്നെ ചുടിഞ്ഞൊന്നു നോക്കി. വരാൻ എന്താ ഇത്ര വൈകിയത്? ഞാനത് കേട്ട് അന്താളിച്ചു പോയി. വൈകിയെന്നോ? ആര്? വൈകിയാലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അമ്മ മരിക്കാൻ നേരത്ത് എന്നോടങ്ങനെ പറഞ്ഞു. അമ്മയുടെ ശവം മണ്ണിൽ കുഴിച്ചിട്ടു ഞാനിവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഒടുവിൽ വന്നല്ലോ. അവൻ്റെ ശബ്ദം അവസാനമായപ്പോഴേക്കും ഇടറി. കുട്ടി, ഞാൻ ആരാണെന്നാണ് നീ വിചാരിക്കുന്നത്? ഞാൻ അവനോട് സംഭ്രമത്തോടെ ചോദിച്ചു. ദൈവം അല്ലാതാരാ? പൂർണ്ണ ബോധ്യമുള്ളതുപോലെ അവൻ പറഞ്ഞു. മെലിഞ്ഞ കൈകൾ കൊണ്ട് അവൻ എന്നെ ചുറ്റിപ്പിടിച്ചു. ഞാൻ ഇത്രയും നാൾ സഹിച്ചതൊന്നും കണ്ടില്ലേ? അവൻ എൻ്റെ ദേഹത്ത് മുഖമവർത്തിക്കൊണ്ട് തേങ്ങി. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങേയറ്റം പരവശനായി നിന്നു. കാറ്റിൽപ്പെട്ട ഒരു പുൽക്കൊടിയെന്നോണം എൻ്റെ ശരീരം അനിയന്ത്രിതമായി വേപതാർന്നു.
അമ്മ പറഞ്ഞിരുന്നു ഏത് വേഷത്തിലും വരാമെന്ന്. ഇങ്ങനെ ആയാലെന്താ? ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞില്ലേ? അവൻ മുഖമുയർത്തി. അവൻ്റെ കണ്ണുകളിൽ ഈർപ്പം തിളങ്ങി. ഞാൻ അവയിലേക്ക് മാറി മാറി നോക്കി. ആ കണ്ണുകളുടെ ആഴങ്ങളിൽ എനിക്ക് എന്നെ തന്നെ കാണാനായി. എനിക്ക് ആരുമില്ല, എന്നെയും കൂടെ കൂട്ടുമോ? അവൻ ഇടർച്ചയോടെ ചോദിച്ചു. ഞാൻ അവൻ്റെ ചെമ്പിച്ച മുടിയിൽ തടവി. അവൻ കുറെ കൂടി എന്നോട് ചേർന്ന് നിന്നു. ഹൃദയത്തിൽ നിന്ന് ഒരു നിഴൽ നീങ്ങിപ്പോകുന്നതുപോലെ എനിക്ക് തോന്നി. പോകാം, ഞാൻ പറഞ്ഞു.